Greetings in the name of our Lord and Savior Jesus Christ. ഇന്നത്തെ നമ്മുടെ തിരുവചന ധ്യാനത്തിനായി സഭ തിരഞ്ഞെടുത്തിരിക്കുന്ന വിഷയം നവീകരണം എന്നുള്ളതാണല്ലോ. അത് അടിസ്ഥാനമായി ഇന്ന് നമ്മൾ നാല് ദൈവവചന ഭാഗങ്ങൾ കേൾക്കുവാനായിട്ട് ഇടയായി. വിശുദ്ധ എവൻഗേലിയുവിനായി വായിച്ചു കേട്ട വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായം 17 മുതൽ 20 വരെയുള്ള വാക്യങ്ങൾ നമ്മൾ കേട്ടല്ലോ. അതിൻ്റെ 17-ാമത്തെ വാക്യം ഒരു പ്രാവശ്യം കൂടെ വായിക്കും. സെൻറ്റ് മാത്യു ചാപ്റ്റർ 5:17. ഞാൻ ന്യായപ്രമാണത്തെയോ പ്രവാചകന്മാരെയോ നീക്കേണ്ടതിന് വന്നു എന്ന് നിരൂപിക്കരുത്. നീക്കുവാനല്ല, നിവർത്തിപ്പാനത്രേ ഞാൻ വന്നത്. Do not think that I have come to abolish the law or the prophets. I have not come to abolish them, but to fulfill them. കണ്ണുകളെ അടയ്ക്കാൻ പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ ദൈവമേ, ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, വചനം ജഡം ധരിച്ച് ഞങ്ങളുടെ മധ്യത്തിൽ പാർക്കുകയും ഞങ്ങളുടെ ജീവിത സാഹചര്യങ്ങളെ മനസ്സിലാക്കി ഞങ്ങളോടൊപ്പം വസിക്കുകയും ഞങ്ങളെ രക്ഷിപ്പാനായിട്ട് നിൻ്റെ ജീവൻ നൽകി ഞങ്ങളെ വീണ്ടെടുത്ത് ഇരിക്കുകയും ചെയ്യുന്ന നിൻ്റെ ദയയ്ക്കായി സ്തോത്രം. തിരുവചനത്തിലൂടെ കാലാകാലങ്ങളിൽ ഞങ്ങൾക്ക് ലഭിക്കുന്ന എല്ലാവിധമായ ദർശനങ്ങൾക്കും അത് പകരുന്ന പരിശുദ്ധാത്മ ശക്തിക്കും കൃപകൾക്കുമായിട്ട് സ്തോത്രം. കർത്താവേ, നിൻ്റെ വചനത്തിനുമുമ്പാകെ ഞങ്ങളിരിക്കുമ്പോൾ അവിടുന്ന് ഞങ്ങളോട് സംസാരിക്കണമേ. ചേർന്ന് വന്നിരിക്കുന്ന പ്രിയ മക്കളെയെല്ലാം അനുഗ്രഹിക്കണമേ. അവരുടെ ജീവിതത്തിന് ആശ്വാസവും സമാധാനവും ലഭിപ്പാൻ ഈ ആരാധനയെ അവിടുന്ന് ആശീർവദിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ അപേക്ഷിക്കുമ്പോൾ ദയ തോന്നി കേൾക്കണമേ. ദൈവവചനത്തിൻ്റെ ആധികാരികത എന്ന വിഷയത്തെ അടിസ്ഥാനമാക്കി അല്പസമയം ചിന്തിപ്പാനായിട്ട് ആഗ്രഹിക്കുകയാണ്. ദ അതോറിറ്റി ഓഫ് വേർഡ് ഓഫ് ഗോഡ്. ഈ ആഴ്ച നമ്മളെ സംബന്ധിച്ചിടത്തോളം, മലയാളികളെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രാധാന്യം ഉള്ള ആഴ്ചയാണ്. ഇന്ത്യയുടെ 72-ാമത്തെ സ്വാതന്ത്ര്യ ദിനം ആഘോഷിക്കാനായിട്ട് ഇടയായി. മലയാളികളുടെ ജീവിതത്തിൽ എന്നും സന്തോഷം പകരുന്ന ചിങ്ങമാസം അതിൻ്റെ പുലരി കാണുവാനായിട്ട് സാധിച്ചു. മാർത്തോമാ സഭയെ സംബന്ധിച്ചിടത്തോളം ഇന്നത്തെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് വളരെ സംഗതമായിട്ടുള്ള ഓർമ്മ നൽകുന്ന ദിവസം കൂടെയാണ്, ദിനങ്ങൾ കൂടെയാണ്. നവീകരണത്തിൻ്റെ കാഹളധ്വനി മുഴങ്ങിയ ദിവസം 1836 ചിങ്ങമാസം 1-ാം തീയതിയാണ് മലയാളത്തിൽ വിശുദ്ധ കുർബാന അനുഷ്ഠിച്ച് നവീകരണത്തിൻ്റെ പോർക്കളത്തിൽ മാർത്തോമാ സഭയ്ക്ക് ശക്തമായ നിലപാടെടുക്കുവാനായിട്ട് ഇടയായത്. ഈ ധരണത്തിൽ സഭയ്ക്ക് ആ വിധത്തിലുള്ള അനുഗ്രഹീതമായ നേതൃത്വം നൽകിയ പിതാക്കന്മാരുടെ ധന്യജീവിതത്തെ ഓർത്ത് നമുക്ക് സ്തോത്രം ചെയ്യാം. നവീകരണം അത് സംഭവിച്ചതുകൊണ്ട് അതിൽ നമ്മൾ സംതൃപ്തരായി അഭിമാനം കൊണ്ട് ജീവിപ്പാനായിട്ട് അല്ല ഉദ്ദേശിക്കുന്നത്. റീഫോർമേഷൻ ഈസ് എ കണ്ടിന്യൂയിങ് പ്രോസസ്. അത് നമ്മുടെ ജീവിതത്തിൽ തുടർച്ചയായി ഉണ്ടാകേണ്ട സംഗതിയാണ്. അപ്പോൾ നവീകരിക്കപ്പെട്ടുകൊണ്ടിരിക്കേണ്ട ജീവിതമാണ് നമ്മുടെ ജീവിതം എന്നുള്ളത് ഓർക്കേണ്ടത് ആവശ്യമാണ്. അപ്പോൾ എവിടെയാണ് നവീകരണത്തിൻ്റെ പ്രസക്തി? ഒരു സംവിധാനം അതിൻ്റെ ലക്ഷ്യത്തിൽ നിന്ന് വ്യതിചലിക്കുമ്പോൾ ആണ് നവീകരണത്തിൻ്റെ പ്രസക്തി. അത് രാഷ്ട്രമായാലും സഭയായാലും കുടുംബമായാലും ഇതിനൊക്കെ ഒരു ലക്ഷ്യമുണ്ട്. ആ ലക്ഷ്യത്തിൽ നിന്ന് നമ്മുടെ ഈ മാർഗം വ്യതിചലിച്ച് യാത്ര ചെയ്യുകയാണെങ്കിൽ നവീകരണത്തിൻ്റെ ആവശ്യകതയുണ്ട് എന്നുള്ളത് ഓർക്കേണ്ടത് ആവശ്യമാണ്. അങ്ങനെയാകുന്നുവെങ്കിൽ നമ്മുടെ ജീവിതത്തിലും നമ്മുടെ കുടുംബത്തിലും നമ്മുടെ സഭയിലും സമൂഹത്തിലും നവീകരണത്തിൻ്റെ പ്രസക്തി ഇന്നുണ്ടോ എന്നുള്ളത് ഓർക്കേണ്ടത് ആവശ്യമാണ്. സഭയെ ദൈവം ഈ ലോകത്തിലാക്കിയത് ദൈവവചനത്തിൽ അടിസ്ഥാനപ്പെട്ട സാക്ഷി ജീവിതം നയിക്കാനായിട്ട്. കർത്താവ് തുടങ്ങിവെച്ച ദൈവരാജ്യ പ്രവർത്തനം സഭയിലൂടെ നിവർത്തിപ്പാനും ക്രിസ്തു നമുക്ക് ദാനമായി നൽകിയ ഈ രക്ഷയുടെ സന്തോഷത്തിലേക്ക് മറ്റുള്ളവരെ കൂട്ടിവരുത്തുവാനുമുള്ള വലിയ ദൗത്യമാണ് സഭയെ ദൈവം ഏൽപ്പിച്ചിരിക്കുന്നത്. എന്നാൽ ഈ പരമമായ ലക്ഷ്യം മറന്ന് വളരെ പ്രസക്തമായതിനെ ഉപേക്ഷിച്ചുകൊണ്ട് മറ്റ് ചിലത് നമ്മുടെ സഭയിലേക്ക് കടന്നു കയറിയപ്പോൾ അതിനെ നിർമാർജനം ചെയ്തുകൊണ്ട് സഭയെ പുതുക്കാനായിട്ട് നവീകരിക്കാനായിട്ട് ആ കാലഘട്ടത്തിൽ ചില സഭാപിതാക്കന്മാർക്ക് ദൈവം ആലോചനയും പരിശുദ്ധാത്മശക്തിയും നൽകി അതിനായി ഉപയോഗിച്ചു എന്നുള്ളത് സഭ ചരിത്രം പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അപ്പോൾ നമ്മുടെ സഭയിലുള്ള നവീകരണത്തിലൂടെ എന്താണ് സംഭവിച്ചത്? എന്ത് നഷ്ടപ്പെട്ടോ അതിലേക്ക് മടങ്ങി വരാനായിട്ട് ഈ റിഫോർമേഷൻ ലീഡേഴ്സ് അവർക്ക് ദർശനമുണ്ടാവുകയും അതിനായി ശ്രമിക്കുകയും ചെയ്യുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ റിഫോർമേഷൻ എന്ന വാക്ക് റാഡിക്കൽ എന്ന ലാറ്റിൻ വേർഡിൽ നിന്നാണ്. റാഡിക്കൽ കെയിം ഫ്രം ദ ലാറ്റിൻ വേർഡ് റാഡിക്സ്. ഇറ്റ് മീൻസ് റൂട്ട്. The basic factor of the reformation is going to the root. It means going to the word of God. അപ്പോൾ അടിസ്ഥാനപരമായ ധാരയിലേക്ക് ഉള്ള മടങ്ങിപ്പോക്കാണ് റിഫോർമേഷൻ എന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കും. വചനത്താൽ സ്ഥാപിതമായ സഭ അതിൻ്റെ പ്രസക്തി നഷ്ടപ്പെട്ട് ആചാരങ്ങൾക്കും അനുഷ്ഠാനങ്ങൾക്കും പ്രാധാന്യം നൽകി വചനത്തിൻ്റെ സ്ഥാനത്ത് വിഗ്രഹങ്ങളെ പ്രതിഷ്ഠിച്ച് നാമമാത്രമായി സഭയുടെ ഭാഗമായി തീർന്ന ഒരു കലുഷിത രൂഷിതമായിട്ടുള്ള ഒരു വ്യവസ്ഥിതിയെ ഒരു ഘടനയെ നവീകരിക്കാനായിട്ട് സഭാപിതാക്കന്മാർക്ക് ദൈവം പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയും ആലോചനയും നൽകിയതായിട്ട് ചരിത്രം പഠിക്കുമ്പോൾ മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അങ്ങനെയാകുന്നുവെങ്കിൽ ഞാനും നിങ്ങളും അതിൻ്റേതായിട്ടുള്ള ഈ റൂട്ട് വേയിൽ നിന്ന് വ്യതിചലിച്ച് യാത്ര ചെയ്യുന്നവരാണോ, ഈ ലക്ഷ്യത്തിൽ നിന്ന് വ്യതിചലിക്കുന്നവരാണോ എന്നുള്ളത് ചിന്തിക്കേണ്ടത് ആവശ്യമാണ്. യേശു കർത്താവ് ഇവിടെ വളരെ ശക്തമായിട്ട് ഓർമ്മിപ്പിക്കുന്നത്, ഞാൻ ന്യായപ്രമാണത്തെയോ പ്രവാചകന്മാരെയോ നീക്കുവാനായിട്ടല്ല, നിവർത്തിപ്പാനായിട്ടാണ് വന്നത്. കർത്താവ് ഒരിക്കലും ന്യായപ്രമാണത്തെ എതിർക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നില്ല. എന്നാൽ ഈ ന്യായപ്രമാണ സത്യങ്ങൾക്ക് ജീവനും ചൈതന്യവും തൻ്റെ വാക്കിലൂടെയും ജീവിതത്തിലൂടെയും പകരുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അതിനുവേണ്ടി ബലിയായി തീരുവാനായിട്ട് കർത്താവിന് ഇടയായി. ന്യായപ്രമാണത്തിനൊരു പുനർവ്യാഖ്യാനം കർത്താവ് നൽകുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. പ്രത്യേകിച്ച് വിശുദ്ധ മത്തായിയുടെ സുവിശേഷം വായിക്കുമ്പോൾ അതിന് അടിവരയിട്ടുകൊണ്ട് കർത്താവ് ചില കാര്യങ്ങൾ പറയുന്നത് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 5, 6, 7 അധ്യായങ്ങൾ, സെർമൺ ഓൺ ദ മൗണ്ട് എന്ന തലക്കെട്ടിൽ നമുക്ക് കാണാമല്ലോ. ഇവിടെ പറയുന്നത് 21-ാമത്തെ വാക്യത്തിൽ, കൊല ചെയ്യരുത് എന്ന് ആരെങ്കിലും കൊല ചെയ്താൽ ന്യായവിധിക്ക് യോഗ്യനാകുമെന്നും പൂർവന്മാരോട് അരളി ചെയ്തതെന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. ഞാനോ നിങ്ങളോട് പറയുന്നു, സഹോദരനോട് കോപിക്കുന്നവനെല്ലാം ന്യായവിധിക്ക് യോഗ്യനാകും. അപ്പോൾ ഈ വിധത്തിൽ ന്യായപ്രമാണത്തിന് പുതിയ വ്യാഖ്യാനങ്ങളെ നൽകി എന്നും ഒരു ഊർജസ്രോതസ്സായി കർത്താവ് നമ്മുടെ മുൻപിൽ നിൽക്കുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഈ ഭാഗം നമ്മൾ വായിക്കുമ്പോൾ ഇതിന് സമാനമായിട്ടുള്ള പല ഓർമ്മപ്പെടുത്തലും നമുക്ക് കാണാം. 27-ാം വാക്യത്തിൽ, വ്യഭിചാരം ചെയ്യരുത് എന്ന് അരളി ചെയ്തത് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. ഞാനോ നിങ്ങളോട് പറയുന്നു, ഒരു സ്ത്രീയെ മോഹിക്കേണ്ടതിന് അവളെ നോക്കുന്നവനെല്ലാം ഹൃദയം കൊണ്ട് അവളോട് വ്യഭിചാരം ചെയ്യുന്നു. പിന്നീട് 31-ാം വാക്യത്തിൽ, ആരെങ്കിലും ഭാര്യയെ ഉപേക്ഷിച്ചാൽ അവൾക്ക് ഉപേക്ഷണ പത്രം കൊടുക്കട്ടെ എന്ന് അരളി ചെയ്തിട്ടുണ്ടല്ലോ. ഞാനോ നിങ്ങളോട് പറയുന്നു, പരസംഗം ഹേതുവായിട്ടല്ലാതെ ഭാര്യയെ ഉപേക്ഷിക്കുന്നവനെല്ലാം അവളെ കൊണ്ട് വ്യഭിചാരം ചെയ്യുന്നു. ഇവിടെയൊക്കെ കർത്താവ് പറയുന്നത് എന്താണെന്നറിയാമോ? ഇതിനപ്പുറമായിട്ടുള്ള ഒരു 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 ശുദ്ധത, ഈ കാര്യങ്ങളിൽ ഒരു വ്യക്തത കർത്താവ് നൽകുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ നവീകരണം നമ്മുടെ ജീവിതത്തിൽ ഇന്ന് അനിവാര്യമാണോ? നമ്മുടെ ഘടനകളിൽ, നാം ഇന്ന് ആയിരിക്കുന്ന ഈ ആത്മീയ കൂട്ടങ്ങളിൽ അനിവാര്യമാണോ എന്നുള്ളത് ചിന്തിക്കേണ്ടത് ആവശ്യമാണ്. രണ്ട് കാര്യം വളരെ ചുരുക്കമായിട്ട് പറഞ്ഞ് ഞാൻ എൻ്റെ വാക്ക് അവസാനിപ്പിക്കാനായിട്ട് ആഗ്രഹിക്കുകയാണ്. നവീകരണം വിമോചനത്തിൻ്റെ ഒരു അനുഭവമാണ്. റീഫർമേഷൻ ഈസ് ആൻ എക്സ്പീരിയൻസ് ഓഫ് ലിബറേഷൻ. അപ്പോൾ നമ്മളെ ബന്ധിപ്പിക്കുന്ന എല്ലാ ഘടനകളിൽ നിന്നുമുള്ള വിമോചനം നമുക്ക് ഇന്ന് ആവശ്യമാകേണ്ടതായിട്ടുണ്ട്. ഇന്ന് ഞാനും നിങ്ങളും ആയിരിക്കേണ്ട ഇടത്ത് ആണോ, ആയിരിക്കേണ്ട വഴിയിലൂടെയാണോ യാത്ര ചെയ്യുന്നത്? ഈ നമുക്ക് ഉള്ള ലക്ഷ്യസ്ഥാനത്ത് എത്തിച്ചേരുവാനായിട്ട് നാം ഇന്ന് അവലംബിക്കുന്ന മാർഗം ശരിയാണോ, ഇത് വിലയിരുത്തേണ്ടത് ആവശ്യമാണ്. നമുക്കൊരു സംസ്കാരമുണ്ട്. ആ സംസ്കാരത്തിന് വിരുദ്ധമായിട്ട് ഇന്ന് ഞാനും നിങ്ങളും എന്നെയും നിങ്ങളെയും ചില കാര്യങ്ങൾ വലിച്ചിഴയ്ക്കുന്നുണ്ടോ എന്നുള്ളത് ഓർക്കേണ്ടത് ആവശ്യമാണ്. നമ്മുടെ സംസ്കാരം എന്ന് പറയുന്നത് ക്രിസ്തുവിലൂടെ നാം അനുഭവിക്കുന്ന രക്ഷയുടെ സംസ്കാരമാണ് സന്തോഷം. അപ്പോൾ ക്രിസ്തുവുമായിട്ടുള്ള ബന്ധത്തിൽ ഞാനും നിങ്ങളും ജീവിക്കുമ്പോൾ ഒരു ക്രിസ്ത്യാനി എന്ന നിലയിൽ എന്നിലൂടെയും നിങ്ങളിലൂടെയും വെളിപ്പെടേണ്ട ഒരു സംസ്കാരമുണ്ട്. എന്നാൽ ഇന്ന് നാം അതിൽ നിന്ന് വ്യത്യസ്തമായിട്ടാണോ യാത്ര ചെയ്യുന്നത്? ഞാനും നിങ്ങളും ആയിരിക്കുന്ന സാഹചര്യങ്ങളിലെ സംസ്കാരവുമായി ഇഴുകിച്ചേർന്ന് ഇതിൻ്റെ ആ റൂട്ട് നമ്മളിൽ നിന്ന് നഷ്ടമാകുന്നുണ്ടോ എന്നുള്ളത് ഓർക്കേണ്ടത് ആവശ്യമാണ്. അപ്പോൾ ക്രിസ്തുവിലൂടെയുള്ള രക്ഷയെ വിളിച്ചറിയിച്ച് ക്രിസ്തുവിന് ചേരുന്ന ഭാവത്തിലും ലക്ഷ്യത്തിലും യാത്ര ചെയ്യുവാനായിട്ട് സാധിക്കണം. നമ്മുടെ കൂട്ടങ്ങളും നമ്മുടെ എല്ലാ വിധമായിട്ടുള്ള ആഘോഷങ്ങളും ആ വിധത്തിൽ ആകേണ്ടത് ആവശ്യമാണ്. ഇന്നലെ നമ്മളൊരു ആഘോഷത്തിൽ പങ്കുചേർന്നല്ലേ? വളരെ സന്തോഷമായിട്ടുള്ള ഒരു സംഗതിയാണ്. ഈ ആഘോഷങ്ങളൊക്കെ നമ്മുടെയൊക്കെ ജീവിതത്തെ വളരെ അധികം സ്വാധീനിക്കുന്നതാണ്. ഈ ആഘോഷങ്ങളൊക്കെ നമ്മുടെ വളർച്ചയ്ക്ക് അനിവാര്യമായിട്ടുള്ളതാണ്. അതിന് യാതൊരു തർക്കവുമില്ല. എന്നാൽ ഈ ആഘോഷങ്ങൾ ക്രിസ്തുബന്ധിതമായിരിക്കണം. നമ്മുടെ ആഘോഷങ്ങൾക്ക് ക്രിസ്തുവിനെ അകറ്റിയുള്ള യാതൊരു വിധമായ ആഘോഷങ്ങളുമില്ല. അപ്പോൾ നമ്മുടെ ആഘോഷങ്ങൾക്ക് ക്രിസ്ത്യാനിയുടെ സംസ്കാരമുണ്ടായിരിക്കണം. ഇന്നലെ ഇവിടെ പല പ്രോഗ്രാമും കണ്ടപ്പോൾ എനിക്ക് നമ്മുടെ ക്രിസ്തീയ സംസ്കാരത്തെ ഉണർത്തുന്ന ഓർമ്മിപ്പിക്കുന്ന ചില ഓർമ്മകൾ വന്നു. മാർഗംകളി അല്ലേ? നമ്മുടെ സ്റ്റേജിൽ അത് ഇന്നലെ നടന്നില്ലെങ്കിലും എനിക്ക് ചിലരുടെയൊക്കെ ഈ ഡ്രസ്സ് കണ്ടപ്പോൾ അതെന്നെ ഓർമ്മപ്പെടുത്തി. മാർഗംകളി ക്രിസ്തീയ കലയുടെ ഒരു 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 സംഭാവനയാണ്. അതിലൂടെ ഈ മാർഗം കളിക്കുന്നവരെന്താണ് പ്രഘോഷിക്കുന്നത്? ക്രിസ്തുവിനെയാണ്, അവൻ്റെ പ്രവൃത്തിയാണ്, അവൻ്റെ ശിഷ്യന്മാരുടെ പ്രവർത്തനങ്ങൾ വൃത്താന്തത്തെയാണ് ഓർമ്മപ്പെടുത്തുന്നത്. അപ്പോൾ ആ വിധത്തിലൊക്കെ ദൈവത്തെ മഹത്വപ്പെടുത്തുന്ന കർത്താവിനെ ഉയർത്തി കാണിക്കുന്ന വേദികളായിട്ട് തീരണം നമ്മുടെ ആഘോഷങ്ങൾ. നമ്മുടെ ആഘോഷങ്ങൾ ഇന്നലെ നമ്മുടെ സംസ്കാരത്തെ ഉണർത്തുന്ന ആഘോഷങ്ങളും ഉണ്ടായിരുന്നു. ചെണ്ടമേളയൊക്കെ കേരള സംസ്കാരത്തെ ഓർമ്മപ്പെടുത്തുന്നതാണ്. അതൊക്കെ നല്ലതാണ്. ഞാൻ പറയാനായിട്ട് ശ്രമിച്ചത്, ഇന്നലെ നമ്മുടെ ടീനേജ് കുഞ്ഞുങ്ങളുടെ എത്ര ഊർജസ്വലമായിട്ടുള്ള പെർഫോമൻസ് ആയിരുന്നു. എന്നാൽ ഞാൻ അവിടെ ഇരുന്ന അതിയായിട്ട് ആഗ്രഹിച്ചു, എൻ്റെ ദൈവമേ ഈ കുഞ്ഞുങ്ങളെ ഈ പാടുന്ന പാട്ടിൻ്റെ സ്ഥാനത്ത് എൻ്റെ കർത്താവിനെ മഹത്വപ്പെടുത്തുന്ന പാട്ടുകൾ പാടി അവരാ ഊർജം ഒന്ന് പ്രകടിപ്പിക്കുമായിരുന്നെങ്കിൽ എത്ര വലുതായിരുന്നു. അവർ പാടി ആഘോഷിച്ച പാട്ടിൻ്റെ ആന്തരിക മൂല്യം പോലും എത്രത്തോളം അവർ മനസ്സിലാക്കി എന്നുള്ളതും എനിക്ക് സംശയമുണ്ട്. അപ്പോൾ നമ്മുടെ ആഘോഷങ്ങളൊക്കെ ഈ വിധത്തിൽ കർത്താവിനെ മഹത്വപ്പെടുത്തുന്ന ആഘോഷമായി, കർത്താവിൻ്റെ മഹത്വത്തെ വെളിപ്പെടുത്തുന്ന ആഘോഷമാക്കി മുന്നോട്ട് പോകുവാനായിട്ട് നമുക്ക് ശ്രമിക്കണം. മനോഹരമായിട്ടുള്ള കൊറിയോഗ്രാഫിയൊക്കെ നമ്മുടെ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കണം. ക്രിസ്ത്യൻ കൊറിയോഗ്രാഫി. അങ്ങനെ അവർ പഠിച്ച് വളരട്ടെ, കർത്താവിൽ വളരട്ടെ. അതുകൊണ്ട് അതാ നമ്മളെ ഏത് ദിവസവും ഓർമ്മപ്പെടുത്തുന്നത്. ദൈവം തൻ്റെ ജനത്തിൻ്റെ ജീവിതത്തിൽ എവിടെയൊക്കെ ഇടപെട്ടിട്ടുണ്ടോ അവിടെയെല്ലാം ആടാനും പാടാനും തുള്ളാനും ശ്രമിച്ചിട്ടുണ്ട്. വേദപുസ്തകം നമുക്ക് നൽകിയിട്ടുള്ള ഓർമ്മ അതാ. അതായിരിക്കണം നമ്മുടെ ആഘോഷങ്ങളുടെ പിന്നിലുണ്ടായിരിക്കേണ്ടത്. ഫറവോനെ ചെങ്കടലിൽ താഴ്ത്തി ചെങ്കടൽ പാർക്കടന്ന് അക്കരെ ചെന്നപ്പോൾ മിര്യാമും സംഘവും എന്താ ചെയ്തത്? തപ്പെടുത്ത് നൃത്തം ചവിട്ടി ദൈവത്തെ മഹത്വപ്പെടുത്തി. അവർ പാടിയതെന്താണ്? ഫറവോനെയും സൈന്യത്തെയും ചെങ്കടലിൽ തള്ളിയിട്ട് ദൈവത്തിന് നന്ദി കരയേറ്റുകയായിരുന്നു. നമ്മുടെ ആഘോഷങ്ങളിലൊക്കെ ഈ വിധമായിട്ടുള്ള സ്തോത്ര സ്തുതിഗീതങ്ങളായിരിക്കണം. ദൈവം നമ്മുടെ ജീവിതത്തിൽ ഇടപെട്ട സംഗതികളെ ഓർത്തുകൊണ്ട് അവന് മഹത്വം കൊടുക്കേണ്ട ഇടങ്ങളായിരിക്കണം. അതിന് എൻ്റെ പ്രിയമുള്ള മാതാപിതാക്കളെ, നിങ്ങൾ പരാജയപ്പെട്ടു പോകുന്നെങ്കിൽ അതിലെനിക്ക് അതിയായ വേദനയുണ്ട്. അതുകൊണ്ട് നമ്മുടെ ആഘോഷങ്ങളൊക്കെ കുഞ്ഞുങ്ങളെ ഈ വിധത്തിൽ കാര്യങ്ങളെ മനസ്സിലാക്കിയ ആഘോഷങ്ങളിൽ ഏർപ്പെടാനായിട്ട് സാധിക്കണം. അങ്ങനെയൊന്ന് പാടുകയായിരുന്നെങ്കിൽ എത്ര ആനന്ദമായിരുന്നു. അപ്പോൾ നമ്മുടെ കുഞ്ഞുങ്ങൾ ക്രിസ്തുവിനെയും അവൻ്റെ പ്രവർത്തനങ്ങളെയും അവനിലൂടെ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന കരുണകളെയും ദയകളെയും മനസ്സിലാക്കി വളരണം. ആ സന്തോഷം മറ്റുള്ളവർക്ക് പങ്കുവയ്ക്കുവാനായിട്ട് ദൈവം അവർക്ക് കൊടുത്തിട്ടുള്ള കരവിരുതുകളെ, താലന്തുകളെ ആ വിധത്തിൽ ഡൈവേർട്ട് ചെയ്യുവാനായിട്ട് പേരൻസിന് സാധിക്കണം. അതിന് പ്രാക്ടീസ് ആയിട്ട് ചുമതലപ്പെടുത്തിയ ആളുകൾക്ക് സാധിക്കണം. നവീകരണത്തിൻ്റെ ദിവസമാണിന്ന്. എവിടെയൊക്കെയാണ് നവീകരണം നടക്കേണ്ടതെന്നുള്ളത് വളരെ ഗൗരവമായിട്ട് ചിന്തിക്കേണ്ടത് ആവശ്യമാണ്. എവിടെ ലക്ഷ്യം തെറ്റുന്നുവോ അവിടെ നവീകരണം ആവശ്യമാണ്. നിങ്ങളിൽ പലർക്കും എന്നെക്കുറിച്ചുള്ള ചിന്തകൾ മാറിക്കാണുമെന്നാണ് ഞാനിപ്പോൾ വിചാരിക്കുന്നത്. പക്ഷേ എനിക്കതിൽ പ്രയാസമില്ല. എൻ്റെ പിതാവ്, എൻ്റെ കർത്താവ് എന്നെ ഇവിടേക്ക് അയച്ചിരിക്കുന്ന ശുശ്രൂഷ ചെയ്യേണ്ടത് മാത്രമേ എനിക്ക് ഉള്ളൂ. എന്നെ സഭ ഏൽപ്പിച്ച സ്ഥാനത്ത് എൻ്റെ കർത്താവിൽ ശരണം വെച്ചുകൊണ്ടുള്ള ശുശ്രൂഷ ചെയ്യണമെന്ന് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് നമ്മുടെ എല്ലാ കാര്യങ്ങളിലും ഇതിന് സമാനമായിട്ടുള്ള പരിവർത്തനം ഉണ്ടാകേണ്ടത് ആവശ്യമാണ്. മിരിയാമും സംഘവും തപ്പെടുത്ത് നൃത്തം ചവിട്ടി ദൈവത്തെ മഹത്വപ്പെടുത്തി. എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ എത്ര അവസരമാണ് ഇതുപോലെ ആനന്ദിപ്പാനായിട്ട്, തപ്പെടുത്ത് നൃത്തം ചവിട്ടുവാനായിട്ട് ദൈവം നൽകിയിട്ടുള്ളത്. സങ്കീർത്തനങ്ങളൊന്ന് വായിച്ചു നോക്കിക്കേ. ഓരോ സങ്കീർത്തനങ്ങൾ ദൈവം അവരുടെ ജീവിതത്തിൽ ചെയ്തിട്ടുള്ളതല്ലേ. അതുകൊണ്ട് ഇവിടെ കർത്താവ് പറയുന്നത് എന്താണെന്നറിയാമോ? 20-ാമത്തെ വാക്യം, നിങ്ങളുടെ നീതി ശാസ്ത്രിമാരുടെയും പരീശന്മാരുടെയും നീതിയെ കവിയുന്നില്ലെങ്കിൽ നിങ്ങൾ സ്വർഗരാജ്യത്തിൽ കടക്കുകയില്ല എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. ഫോർ ഐ ടെൽ യു, അൺലെസ് യുവർ റൈച്ചസ്നെസ് എക്സീഡ്സ് ദാറ്റ് ഓഫ് ദ സ്ക്രൈബ്സ് ആൻഡ് ഫാരിസീസ്, you will never enter the kingdom of God. അപ്പോൾ എന്തുവാ ഇവിടെ ഉദ്ദേശിക്കുന്നത്? നിങ്ങളുടെ നീതി ശാസ്ത്രിമാരുടെയും പരീശന്മാരുടെയും നീതിയെ കവിയുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് സ്വർഗരാജ്യത്തിൽ പ്രവേശിപ്പാനായിട്ട് കഴിയുകയില്ല. കർത്താവ് ഇതെന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് പറഞ്ഞത്? എന്തുവാ ഈ നീതി, ദൈവനീതി? കർത്താവ് വെളിപ്പെടുത്തിയത് എന്താണ്? ഒരു നിയമനീതി, ന്യായപ്രമാണം യഹോവയിലൂടെ ലോകത്തിന് ദൈവം നൽകിയിരുന്നു. അത് ജനം ഈ സമൂഹത്തിൽ കർത്താവുമായുള്ള ബന്ധത്തിൽ ദൈവത്തോട് കൂടുതലായി ചേർന്ന് ജീവിപ്പാനായിട്ടുള്ളതായി, അവരെ ഏറ്റവും മെച്ചമാക്കി ധാർമ്മിക ബോധത്തോടെ ജീവിപ്പാനായിട്ടുള്ളതായിരുന്നു. എന്നാൽ അത് പഠിപ്പിച്ച ആളുകൾ അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കാതെ മറ്റുള്ളവരുടെ മുൻപാകെ ഒരു നുകമായി, ഒരു ഭാരമായി കെട്ടി ചമയ്ക്കുന്ന ഒരവസ്ഥ നമുക്ക് തിരുവചനം പഠിക്കുമ്പോൾ മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അവിടെയാണ് കർത്താവ് ഇതിന് പുതിയ വ്യാഖ്യാനം നൽകുവാനായിട്ട് ശ്രമിക്കുന്നത്. എന്താണ് അവിടെ ഇവ പറയുന്നത്? കർത്താവിൻ്റെ പുതിയ നീതിബോധം എന്താണ്? എന്താണ് ചുരുക്കമായിട്ട് പറയാനായിട്ട് ആഗ്രഹിക്കുക? ഒരു വ്യഭിചാരിയെ യേശുവിൻ്റെ മുൻപാകെ പിടിച്ചുകൊണ്ടുവന്നു. എന്നിട്ട് അവർ പറയുകയാണ്, ഇവളെ ഇന്ന കുറ്റം ചെയ്തു. ഞങ്ങളുടെ ന്യായപ്രമാണം പറയുന്നത് ഇങ്ങനെയുള്ളവരെ കല്ലെറിയണം. എന്നാൽ യേശു എന്താ പറഞ്ഞത്? യേശു അത് കേട്ടപ്പോൾ നിലത്ത് കുനിഞ്ഞിരുന്ന് എന്തോ എഴുതി. എന്തോ എഴുതിയെന്ന് നമുക്കറിയത്തില്ല, കർത്താവിനറിയാം. എന്നിട്ട് അവൻ പറയുകയാണ്, നിങ്ങളിൽ പാപമില്ലാത്തവൻ ആദ്യമേ. ഇതാണ് ദൈവനീതി, ഇതാണ് ദൈവനീതി. അവൻ പറഞ്ഞു, ഒരു ചെകിട്ട് തടിച്ചാൽ മറ്റേ ചെകിട്ടൻ കാണിച്ചു കൊടുക്കണം, ഒരു മൈൽ നടന്നാൽ മൂന്ന് മൈല് നീ അവൻ്റെ കൂടെ നടക്കണം. 9 നേരത്തും 6 നേരത്തും വന്നവർക്ക് ഒരു കൂലിയാണ് കൊടുത്തത്. 99 കൂടെ ഉണ്ട്, അതിനെ വിട്ടിട്ട് നഷ്ടപ്പെട്ടതിനെ അന്വേഷിച്ചു പോയി. അതാണ് ദൈവനീതി. അപ്പോൾ നിങ്ങളുടെ നീതി ശാസ്ത്രിമാരുടെയും പരീശന്മാരുടെയും നീതിയെ കവിയുന്നില്ല എങ്കിൽ നിങ്ങൾക്ക് ദൈവരാജ്യത്തിൽ പ്രവേശിപ്പാനായിട്ട് കഴിയുകയില്ല. അതുകൊണ്ട് ഇവിടെ നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത് നല്ല ഫലം കായ്ക്കുന്നവരായിരിക്കണം. നമ്മളെയൊക്കെ ഈ ലോകത്തിൽ ദൈവമാക്കിയിരിക്കുന്നത് ഫലദായകമായിട്ടുള്ള ജീവിതം നയിക്കാനായിട്ടാണ്. ഫലദായക ജീവിതം നയിപ്പാനായിട്ടിടയാകണം. വൃക്ഷത്തെ അതിൻ്റെ ഫലം കൊണ്ട് തിരിച്ചറിയുവാനായിട്ട് സാധിക്കും. കർത്താവ് ഈ ഭാഗത്ത് പറയുന്നുണ്ട്, എന്നെ കർത്താവേ കർത്താവേ എന്ന് വിളിക്കുന്നത് കൊണ്ട് ഒരു കാര്യവുമില്ല. പിന്നെന്താ പറയുന്നത്? 7:21 പറയുന്നത്, എന്നോട് കർത്താവേ കർത്താവേ എന്ന് പറയുന്നവൻ ഏവനുമല്ല, സ്വർഗസ്ഥനായ എൻ്റെ പിതാവിൻ്റെ ഇഷ്ടം ചെയ്യുന്നവനത്രേ സ്വർഗരാജ്യത്തിൽ കടക്കുന്നത്. വളരെ ശ്രദ്ധിക്കണം. എന്നോട് കർത്താവേ കർത്താവേ എന്ന് പറയുന്നത് കൊണ്ട് രക്ഷ പ്രാപിപ്പാനായിട്ട് സാധിക്കുകയില്ല, ദൈവരാജ്യത്തിൽ പ്രവേശിക്കുകയില്ല. പിന്നെന്തു ചെയ്യണം? ഞാൻ ഞായറാഴ്ച പള്ളിയിൽ പോകുന്നുണ്ട്, ഞാൻ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിലുണ്ട്, ഞാൻ എനിക്ക് സംഘടനകളുടെ ചുമതലകളുണ്ട്, ഞാൻ ട്രസ്റ്റിയാണ്, സെക്രട്ടറിയാണ്, ഞാൻ വികാരിയാണ്, ഇതെന്ന് പറഞ്ഞിട്ടൊന്നും ഒരു കാര്യവുമില്ല. പിതാവിൻ്റെ ഇഷ്ടം ചെയ്യണം. നമ്മൾ ആയിരിക്കുന്ന ഇടത്ത് ഞാനും നിങ്ങളും ദൈവഹിതപ്രകാരമാണോ ഈ ഇടങ്ങളിൽ ആയിരിക്കുന്നത് എന്നുള്ള വളരെ ശക്തമായിട്ടുള്ള ഒരു ഓർമ്മപ്പെടുത്തലാണ് ഇവിടെ കർത്താവ് നൽകുന്നത് എന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇവിടെ എന്താ പറയുന്നതെന്നറിയാം? കർത്താവേ, നിൻ്റെ നാമത്തിൽ ഞങ്ങൾ പ്രവചിക്കുകയും നിൻ്റെ നാമത്തിൽ ഭൂതങ്ങളെ ആക്കുകയും നിൻ്റെ നാമത്തിൽ വളരെ വീര്യപ്രവൃത്തികൾ പ്രവർത്തിക്കുകയും ചെയ്തില്ലയോ എന്ന് പലരും ആ നാളിൽ എന്നോട് പറയും. ഇപ്പോൾ ഇതൊക്കെ നമ്മളും പറയുന്നതാ. എന്നോട് ചോദിക്കുമ്പോൾ, ഞാൻ പള്ളിയിൽ സമയത്ത് വരുന്നില്ല, കുർബാന അനുഷ്ഠിക്കുന്നില്ല, കാര്യങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്നില്ലേ, നിങ്ങളും പറയും നിങ്ങളാലാകുന്നതൊക്കെ നിങ്ങളും ചെയ്യുന്നില്ലേ. എന്നാൽ ഇതിനപ്പുറമായിട്ടുള്ളതാണ് ദൈവം നമ്മളിലൂടെ ആഗ്രഹിക്കുന്നത്. അപ്പോൾ ദൈവം ആഗ്രഹിക്കുന്ന വിധത്തിൽ ഞാനും നിങ്ങളും ആകുന്നുണ്ടോ എന്നുള്ളത് ഓർക്കേണ്ടത് ആവശ്യമാണ്. അതിനുവേണ്ടിയുള്ള ഒരു തിരിഞ്ഞ അന്വേഷണം ഉണ്ടാകുവാനായിട്ട് നമുക്ക് സാധിക്കണം. ഒരു കാര്യം കൂടെ പറഞ്ഞ് ഞാൻ എൻ്റെ വാക്ക് അവസാനിപ്പിക്കുക. നവീകരണം തിരുവചനത്തിലേക്കുള്ള മടങ്ങിവരവാണ്. റിഫോർമേഷൻ ഈസ് റിട്ടേണിങ് ടു ദ വേർഡ് ഓഫ് ഗോഡ്. ദൈവവചനത്തിലേക്ക് മടങ്ങി വരുവാനായിട്ട് സാധിക്കണം. ദൈവവചനം എന്തുവാ? ഇത് കണ്ണാടിയാ. ഇതിൽ നോക്കിയാൽ നമുക്ക് നമ്മെ കാണാനായിട്ട് സാധിക്കും. നമ്മുടെ വീക്ക്നെസ്സും സ്ട്രെങ്തനസ്സും ഇതിനകത്ത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. കർത്താവിനെ കാണുന്നതിലൂടെ നമ്മുടെ വീക്ക്നെസ് മനസ്സിലാക്കാനായിട്ട് ഇടയാകണം. നമ്മുടെ ശക്തി എന്താണെന്ന് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോഴൊക്കെ വചനത്തിലേക്ക് മടങ്ങി വരുവാനായിട്ട് സാധിക്കും. നമ്മുടെ സഭ വളരെ ശക്തമായി ഊന്നൽ കൊടുക്കുന്ന ഒരു സത്യമാണ് വചനത്തിലേക്ക്. അതുകൊണ്ടാണ് വിശുദ്ധ ദിവസത്തിൽ വേർഡ് ഓഫ് ഗോഡ് ആണ് സെൻട്രൽ പാർട്ട്. വേർഡ് ഓഫ് ഗോഡ് ഈസ് ദ ലിബറേറ്റിംഗ് സോഴ്സ്. ദൈവവചനമാണ് നമ്മളെ വിമോചിപ്പിക്കുന്നത്. ദൈവവചന ഇവിടുത്തെ ഒരു സെറ്റപ്പ് അനുസരിച്ച് ഈ സൈഡിലോട്ട് മാറിയെന്നേ ഉള്ളൂ. ആരാധനയിൽ ദൈവവചനമാണ് അതിൻ്റെ സെൻട്രൽ പാർട്ട്. വിശുദ്ധ ഏവൻഗേലിയോൻ വായിക്കുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? അതിൻ്റെ അർത്ഥം എന്തുവാ? ഇതിലെഴുതിയ ചില അക്ഷരങ്ങൾ പുരോഹിതൻ വായിക്കുക എന്നുള്ളതാണോ? അതിനു മുമ്പ് ഇവിടെ ശുശ്രൂഷ ചെയ്യുന്ന ദാസന് വായിക്കുന്നത് എന്താണ്? ദൈവവചനം ക്രിസ്തു നിങ്ങളോട് പറയുന്ന വാക്കാണ്. അവനാണ് ഇവിടെ നിങ്ങളോട് അഭിസംബോധന ചെയ്യുന്ന ജനത്തെ. അതുകൊണ്ട് ആ ഭയഭക്തിയോടെ, ആ ഭക്തി ആദരവോടുകൂടെ നിങ്ങൾ എഴുന്നേൽക്കണം എന്നാണ് ശുശ്രൂഷകൻ പറയുന്നത്. കർത്താവ് നിങ്ങളുടെ മധ്യത്തിൽ എഴുന്നള്ളി നിങ്ങളോട് പറയാനുള്ളത് പറയുകയാണ്. ശ്രദ്ധയോടെ കേൾക്കണം, അതിന് ഭയത്തോടും ഒരുക്കത്തോടും കൂടെ എഴുന്നേറ്റ് നിൽക്കാനെന്നാണ് ശുശ്രൂഷകൻ പറയുന്നത്. ശരിയാണോ? പ്രിയമുള്ള ദൈവജനമേ, വിശുദ്ധ ഏവൻഗേലിയോനിലൂടെ ദൈവം നമ്മളോട് സംസാരിക്കുകയാണ്. ഞാനല്ല, എന്നെ അവൻ വെറും ഒരു ഉപകരണമായി ഇവിടെ നിർത്തിയിരിക്കുന്നതേ ഉള്ളൂ. അപ്പോൾ ആ വിധത്തിൽ ആരാധനയുടെ ആന്തരിക മൂല്യങ്ങളെ മനസ്സിലാക്കി ഇടപെടാനായിട്ട് സാധിക്കണം. ഞാൻ സംസാരിച്ചത് ആരെയെങ്കിലും വേദനപ്പെടുത്തിയെങ്കിൽ, പ്രിയമുള്ള ദൈവജനമേ, ഇപ്പോൾ കഴിക്കും പിന്നീട് മധുരിക്കും. അതുകൊണ്ട് ഈ കർത്താവിൽ ഉള്ള വിശ്വാസത്തിൽ ദൈവം നമ്മളെ ആക്കിയിരിക്കുന്ന ഈ കൊച്ചു ജീവിതം അർത്ഥപൂർണമായി നയിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തണം. അതിനേക്കാളുപരി നമ്മുടെയൊക്കെ ആയുസ് ഏതാണ്ട് ഒരു പരുവത്തിലായി. എന്നാൽ നമ്മളുടെ തലമുറയ്ക്ക് വേണ്ടി നമ്മൾ ഈ ഗൗരവമായിട്ടുള്ള കാര്യങ്ങളെ മനസ്സിലാക്കി അവരെ സഭയുമായുള്ള ബന്ധത്തിൽ കോർത്തിണക്കിക്കൊണ്ട് പോകുവാൻ തക്കവണ്ണം, പ്രിയ മാതാപിതാക്കളെ, നിങ്ങൾ അവർക്ക് ഭവനത്തിൽ ശിക്ഷണം കൊടുക്കണം. പുരോഹിതൻ എന്ന നിലയിൽ ആഴ്ചയിൽ ഒരു മണിക്കൂറോ രണ്ട് മണിക്കൂറോ എനിക്ക് കിട്ടുകയുള്ളൂ. അപ്പോൾ ഞാനീ പറയുന്നത് മാതാപിതാക്കൾ ഗൗരവമായി മനസ്സിലാക്കി കുഞ്ഞുങ്ങളെ ഈ വിധത്തിൽ സഭയുമായുള്ള ബന്ധത്തിൽ വളർത്തുവാനായിട്ട്. മകനെ മകളെ, ആഘോഷങ്ങളെന്ന് പറഞ്ഞാൽ എന്തെങ്കിലും കാണിച്ചു കൂട്ടുന്നതല്ല, ദൈവത്തെ മഹത്വപ്പെടുത്തുന്നതാണ്. ദൈവം എൻ്റെ ജീവിതത്തിൽ ചെയ്ത വൻകാര്യങ്ങൾക്ക് നന്ദി കരയേറ്റുന്നതാണ്. അത് മറ്റുള്ളവരുടെ വാകെ ആഘോഷപൂർവമായി അവരെ ഉണർത്തി അറിയിക്കുന്നതാണെന്ന് പറഞ്ഞ് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. എങ്കിലും ഒരു കാര്യം ഞാൻ പറഞ്ഞുകൊള്ളട്ടെ, ഓരോ ഫംഗ്ഷൻ്റെയും പിന്നിലുള്ള അധ്വാനത്തെ നാം മറക്കണം, മറക്കരുത്. നമ്മൾ ഇടവകയായി ഓരോ കാര്യങ്ങൾ ഓരോരുത്തരെ ഏൽപ്പിക്കുന്നു, അതിൻ്റെ പിന്നിൽ അർപ്പണത്തോടുകൂടെ യാതൊരു വിധമായ പ്രതിഫലേച്ഛയുമില്ലാതെ അധ്വാനിക്കുന്നവരെ ഞാൻ ദൈവസന്നിധിയിൽ ഓർത്ത് ആയിരം ആയിരം പതിനായിരം നന്ദി കരയേറ്റിക്കുകയാണ്. നിങ്ങളുടെ അധ്വാനത്തിന് തക്കതായിട്ടുള്ള പ്രതിഫലം നൽകട്ടെ. ഈ ദിവസങ്ങൾ പ്രത്യേകിച്ച് ഒരു രണ്ട് മൂന്ന് ദിവസം വളരെ ശക്തമായ രീതിയിൽ, വളരെ ശക്തമായ രീതിയിൽ കഠിനാധ്വാനം ചെയ്തവരെ എനിക്ക് കാണാനായിട്ട് സാധിച്ചു. അതിൻ്റെ പിന്നിലുള്ള ഉദ്ദേശശുദ്ധിയെ ഞാൻ മാനിക്കുകയാണ്. ദൈവം നിങ്ങളുടെ അധ്വാനങ്ങളെ ഒന്ന് മുപ്പതായും ഒന്ന് അറുപതായും ഒന്ന് നൂറായും വർദ്ധിപ്പിച്ച് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ, നിങ്ങളുടെ തലമുറയെ അനുഗ്രഹിക്കട്ടെ. ഞാൻ പറഞ്ഞത്, ജീവിതത്തിൽ മാറ്റങ്ങൾ എവിടെ ആണ് ആവശ്യമെന്നുള്ളത് ദൈവസന്നിധിയിൽ വിനയത്തോടെ നമുക്ക് ഒന്ന് തിരിഞ്ഞു നോക്കാം. എവിടെയാണ് ആവശ്യം? ഒരു ഇടവക എന്ന നിലയിൽ ഞാൻ എൻ്റെ കർത്താവ് എന്നെ ഏൽപ്പിച്ച സ്ഥാനത്ത് നിൻ്റെ വഴിയിലൂടെയാണോ യാത്ര ചെയ്യുന്നത്? നീ ഉദ്ദേശിക്കുന്ന വിധത്തിലാണോ എന്നെ ഏൽപ്പിക്കുന്ന ഉത്തരവാദിത്തങ്ങളെ നിവർത്തിപ്പാനായിട്ട് ഞാൻ ശ്രമിക്കുന്നത്? ഒരു ഭവനത്തിൽ ഒരു മാതാവെന്ന നിലയിൽ, ഒരു പിതാവെന്ന നിലയിൽ എനിക്ക് എൻ്റെ മക്കൾക്ക് അതിൻ്റേതായിട്ടുള്ള ഒരു ശിക്ഷണവും ലക്ഷ്യബോധവും നൽകുവാനായിട്ട്, സഭയൊരുക്കിയിരിക്കുന്ന സംവിധാനങ്ങളുമായി അവരെ കൂട്ടിയിണക്കി കൊണ്ടുപോകുവാനായിട്ട് സാധിക്കുന്നുണ്ടോ? എന്നെ വളരെയധികം അസ്വസ്ഥപ്പെടുത്തുന്ന വേറൊരു കാര്യം കൂടെ നിങ്ങളോട് പറഞ്ഞ് ഞാൻ എൻ്റെ വാക്ക് അവസാനിപ്പിക്കുക. ഈ ദേവാലയത്തിൽ നിങ്ങളുടെ എത്ര മക്കളുണ്ട്? നിങ്ങളുടെ മക്കളൊക്കെ എവിടെ? ഈ ദേവാലയത്തിൽ നിങ്ങളോടൊപ്പം ആരാധനയ്ക്ക് വരുമ്പോൾ നിങ്ങളുടെ മക്കളുടെ കയ്യിൽ എന്തിന് സെൽഫോൺ കൊടുത്തു വിടുന്നു? അമ്മമാരെ, അപ്പന്മാരെ, ഉത്തരം തരിക എനിക്ക്. വളരെ വേദനയോടുകൂടെ ആരാധന നടക്കുന്ന സമയത്ത് സെൽഫോണിൽ കുത്തിയിരിക്കുന്ന കുഞ്ഞുങ്ങളെ ഞാൻ കണ്ടിട്ടുണ്ട്. നിങ്ങളുടെ കൂടെ വരുന്ന കുഞ്ഞുങ്ങൾക്ക് എന്തിനാണ് സെൽഫോൺ കൊടുത്തുവിടുന്നത് പള്ളിയിൽ? നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യേണ്ട സമയത്ത് ചെയ്യണം, ചെയ്തില്ലെങ്കിൽ അതിൻ്റെ പ്രയാസമുണ്ടാകും. അതുകൊണ്ട് കർത്താവിങ്കിലേക്ക് മടങ്ങി വരാം, വചനത്തിലേക്ക് മടങ്ങി വരാം, കർത്താവിനോടൊപ്പം യാത്ര ചെയ്യാം. ദൈവമായ കർത്താവേ, എന്നെ നീ ആഗ്രഹിക്കുന്ന വിധത്തിൽ നിൻ്റെ വഴിയിലൂടെ യാത്ര ചെയ്യുവാൻ, വചനത്തിലൂടെ വെളിപ്പെട്ട സത്യങ്ങളെ ഉൾക്കൊണ്ടുകൊണ്ട് നിന്നോടൊപ്പം ജീവിപ്പാൻ എന്നെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. ഈ വേർഡ് ഓഫ് ഗോഡിൻ്റെ ആധികാരികത എന്ന് പറയുന്നത് എന്തുവാ? ദൈവവചനത്തിൻ്റെ ആധികാരികത ഒരു കാര്യമേ ഉള്ളൂ, ഇറ്റ് ഈസ് ഇൻസ്പയർഡ് ബൈ ഗോഡ്. നമുക്ക് ഒത്തിരി പുസ്തകങ്ങൾ വായിക്കാനുണ്ട്. ഹാൻസ് റൂഡി വെബർ എന്ന ഒരു 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 കറുത്ത എഴുത്തുകാരൻ, അദ്ദേഹം ഒരിക്കൽ അദ്ദേഹത്തിൻ്റെ ഒരു പുസ്തകത്തിലെ ഒരമ്മയെക്കുറിച്ച് പറയുന്നുണ്ട്. ഒരു കറുത്ത അമ്മ. ഈ കറുത്ത അമ്മ എപ്പോഴും ഇതുപോലുള്ള തടിച്ച കറുത്ത ബൈൻഡുള്ള ഒരു പുസ്തകം പിടിച്ചുകൊണ്ട് നടക്കും. അപ്പോൾ ആളുകൾ ചോദിക്കും, അമ്മേ നിങ്ങൾക്ക് വേറെ എന്തുമാത്രം പുസ്തകമുണ്ട് ഈ ലോകത്തിൽ വായിക്കാനായിട്ട്, എപ്പോഴും ഈ കറുത്ത വേദ പുസ്തകവും പിടിച്ചുകൊണ്ട് എന്തിനാണ് നടക്കുന്നത്? അപ്പോഴമ്മ പറഞ്ഞ എന്താണെന്നറിയാം, ഐ ഹാവ് റീഡ് ഫോർ മെനി ബുക്സ് ബട്ട് ദേർ ഈസ് ഓൺലി വൺ ബുക്സ് ഫോർ റീഡ്സ് മീ. എനിക്ക് ഒത്തിരി പുസ്തകങ്ങൾ വായിക്കാനായിട്ടുണ്ട്, പക്ഷേ എന്നെ വായിക്കുന്ന ഒരൊറ്റ പുസ്തകമേ ഉള്ളൂ ഈ ലോകത്തിൽ, അത് തിരുവചനമാണ്. നമ്മെ ഓരോരുത്തരെയും വായിച്ചു കൊണ്ടിരിക്കുന്നതാ വേദപുസ്തകം. അതുകൊണ്ട് ഇത് നെഞ്ചോട് ചേർത്ത് പിടിക്കാനായിട്ട് സാധിക്കണം. ഇത് നെഞ്ചോട് ചേർത്ത് പിടിപ്പിക്കാനായിട്ട് നിങ്ങളുടെ മക്കളെ നിങ്ങൾ പഠിപ്പിക്കണം. ഇതിലേക്ക് മടങ്ങി വരുവാനായിട്ട് സാധിക്കണം. അപ്പോൾ നിങ്ങൾ ചിന്തിക്കരുത് അച്ഛനെല്ലാം നെഗറ്റീവാ പറയുന്നതെന്ന്. വളരെ നല്ല ട്രാക്കിലൂടെ പോകുന്ന കുഞ്ഞുങ്ങളുണ്ട്. ഞാനത് അവരെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം കരയറ്റുക. പക്ഷേ അവരെ ആരെയും എൻ്റെ കൈ കിട്ടുന്നില്ല, ഇവിടെ ആരെയും കാണുന്നില്ല. അവരിവിടാ? എൻ്റെ ആരാധനയിൽ എന്തെങ്കിലും പോരായ്മയുണ്ടോ? മാർത്തോമാ സഭ ഒരുക്കി വെച്ചിരിക്കുന്ന ലിറ്റർജിയിൽ എന്തെങ്കിലും പോരായ്മയുണ്ടോ? അപ്പോൾ അവിടെയൊക്കെ മടങ്ങി വരുവാനായിട്ട് സാധിക്കണം. നമ്മുടെ കുഞ്ഞുങ്ങളെ മടക്കിക്കൊണ്ടുവരണം. സഭയുമായുള്ള ബന്ധത്തിൽ വളർത്തുവാനായിട്ട് സാധിക്കണം. നമ്മൾ വിചാരിക്കുക അക്കര പച്ചയെന്ന്, മണ്ടത്തരമാണ്. ആരാധനയുടെ അന്തസത്ത മനസ്സിലാക്കുമ്പോൾ ഇതിൻ്റെ മഹത്വം ദർശിപ്പാനായിട്ട് സാധിക്കണം. അതിന് സമയമെടുക്കണം, അതിന് ഇച്ചിരി സ്ട്രഗിള് ചെയ്യണം. ആ വിധത്തിൽ കർത്താവുമായുള്ള ബന്ധത്തിൽ നമ്മുടെ തലമുറകളെ കൂട്ടി ഇണക്കുവാനായിട്ട് സാധിക്കണം. അതിന് എൻ്റെ മുൻപിലിരിക്കുന്ന മാതാപിതാക്കളെ ഞാൻ ദൈവനാമത്തിൽ അഭിസംബോധന ചെയ്യുകയാണ്. നിങ്ങളുടെ മക്കളെ കർത്താവുമായുള്ള ബന്ധത്തിൽ, ഈ ഇടവകയുമായുള്ള ബന്ധത്തിൽ കൂട്ടിച്ചേർക്കണം. അതിനെല്ലാ സൗകര്യങ്ങളും സഭ ഒരുക്കി തരിക. ഇവിടെ ഇടവകയാണെങ്കിലും ഞങ്ങളെയൊക്കെ കൈസ്ഥാന സമിതിയായിട്ടൊക്കെ എടുത്തിരിക്കുന്നത് അതിനാണ്. കൊയറുണ്ട്, മറ്റ് സംഘടനകളുണ്ട്. ഓരോ പ്രായപരിധിയിലുമുള്ളവരെ ഇതിൽ ചേർക്കുവാനായിട്ട് എല്ലാവിധമായ സംവിധാനവുമുണ്ട്. സൺഡേ സ്കൂളുണ്ട്, സേവ്യാസംഘമുണ്ട്. ഞാൻ ചില ചേച്ചിമാരെയും അമ്മാമ്മമാരെയും അമ്മച്ചിമാരെയും ഒക്കെ വിളിക്കാനിരിക്കുകയാണ് സേവ്യാസംഘത്തിന്. ഇതിലൊക്കെ വന്ന് സംബന്ധിക്കണം. ഇതിലൂടെയൊക്കെ നമ്മൾ വളരുവാനായിട്ട് സാധിക്കണം. ആ വിധത്തിൽ അനുഗ്രഹീതമായ ജീവിതം നയിപ്പാനായിട്ട് ദൈവം ഇടയാകട്ടെ. അതുകൊണ്ട് നമുക്കും തിരിച്ചു വരാം ദൈവോചനത്തിലേക്ക്, കർത്താവിലേക്ക്. കർത്താവുമായുള്ള ബന്ധത്തിൽ അനുഗ്രഹീതമായിട്ടുള്ള ജീവിതം നയിപ്പാനായിട്ട് ദൈവം സഹായിക്കട്ടെ. അതുകൊണ്ട് നവീകരണം നൂറ്റാണ്ടുകൾക്ക് മുമ്പ് നടന്നതിൽ നമ്മൾ അഭിമാനം കൊള്ളുകയല്ല. ഇറ്റ് ഈസ് എ കണ്ടിന്യൂയിങ് പ്രോസസ്. അത് ഇപ്പോഴും എൻ്റെ ജീവിതത്തിൽ ആവശ്യമാണ്. ഞാനുമായി ബന്ധപ്പെട്ട ഇടങ്ങളിൽ ആവശ്യമാണ്. ഏതെങ്കിലും വിധത്തിൽ അതിൽ നിന്ന് തെറ്റായിട്ട് വ്യതിചലിക്കുന്നുണ്ടെങ്കിൽ അത് ശ്രദ്ധയിൽപ്പെടുത്തുവാനായിട്ടുള്ള ഉത്തരവാദിത്വം നിങ്ങൾക്കുണ്ട് എന്നുള്ളത് ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കട്ടെ. നമുക്കൊരുമിച്ച് ഈ പാതയിൽ കർത്താവിനോടൊപ്പം യാത്ര ചെയ്യുവാനായിട്ട് സാധിക്കും. അതിന് ദൈവം തൻ്റെ പരിശുദ്ധാത്മാ മുഖാന്തരം നമ്മെ ഓരോരുത്തരെയും സഹായിക്കുമാറാകട്ടെ. സ്വല്പം സമയം ദീർഘിച്ചു പോയി, ദയവായി ക്ഷമിക്കണമെന്ന് ഓർമ്മിപ്പിക്കുന്നു. ഇപ്പോൾ മിസ്റ്റർ അനിൽ ജോർജ് പ്രാർത്ഥിക്കുന്നതാണ്.